السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، حافظ بن حجر رحمه الله دهتنده كتاب الجامع البرنو عن سهل بن سعد رضي الله عنه قال: جاء رجل إلى النبي صلى الله عليه وآله وصحبه وسلم فقال: يا رسول الله، دلني على عمل إذا عملته أحبني الله وأحبني الناس. فقال: ازهد في الدنيا يحبك الله، وازهد فيما عند الناس يحبك الناس. رواه ابن ماجه وسنده حسن. ആദ്യമായി ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ആ സഹാബിയുടെ പേര് അറിയാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പഠിക്കുക. സഹൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഹൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കുഞ്ഞിയച്ച് അബുൽ അബ്ബാസ് എന്നാണ്. അബുൽ അബ്ബാസ് സഹൽ ഇബ്നു സഅദ് ഇബ്നു മാലിക്കിനിൽ അൻസാരി. അദ്ദേഹം അൻസ്വാരികളിൽപ്പെട്ട സഹാബിയാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ രണ്ട് രൂപത്തിലാണ്: അൻസ്വാരികളും മുഹാജിരീങ്ങളും. മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിൽ പോയവർ മുഹാജിരീങ്ങൾ, മദീനക്കാർക്ക് അൻസ്വാരികൾ എന്ന് പറയും. അവർ പ്രധാനമായും രണ്ട് ഗോത്രങ്ങളാണ്, ഒന്ന് ഔസ്, മറ്റൊന്ന് ഖസ്റജ്. ഇദ്ദേഹം സഹൽ റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബിയാണ്. സഹൽ റളിയല്ലാഹു അൻഹു ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില ചരിത്രങ്ങളിൽ കാണാം, ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഹസ്ന എന്നായിരുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഹസ്ന എന്നായിരുന്നു. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റാൻ വേണ്ടി പറയുകയും സഹൽ എന്നാക്കുകയും ചെയ്തു. അത് മാറ്റാൻ വേണ്ടി പറയുകയും സഹൽ എന്നാക്കുകയും ചെയ്തു എന്ന് ഇമാം തബറാനിയൊക്കെ ഉദ്ധരിക്കുന്ന ചില റിവായത്തുകളിൽ കാണാം. അതിൽ ചില സംസാരങ്ങളുണ്ട് എങ്കിലും. അതുപോലെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച പ്രഗത്ഭരായ സഹാബികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സഹൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച പ്രഗത്ഭനായ ഒരു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 15 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 15 വയസ്സാണ്. അഥവാ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല ഹദീസുകൾ ഉദ്ധരിക്കാൻ സഹൽ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. അത്രയും അധികം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. അത്രയും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജാലിസുകളിൽ പങ്കെടുക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഹിജറ 91 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 91 അദ്ദേഹം മരണപ്പെടുന്നത്. അതാണ് സഹൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അദ്ദേഹം പറയുകയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജാഅ റജുലുൻ ഇല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും സ്വലാത്ത് ചെല്ലുന്നുണ്ടാകും എന്ന് കരുതുന്നു. സ്വലാത്ത് ചെല്ലണം, നമ്മൾ സ്വലാത്ത് ചെല്ലണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവരാണ് ഏറ്റവും വലിയ വിശുക്കൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ. അതുപോലെ തന്നെ അവസാന നാളിൽ ഞാനുമായി ഏറ്റവും അധികം ബന്ധമുള്ളവർ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്: ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുല്ലനി അലാ അമൽ, എനിക്കൊരു കാര്യം താങ്കൾ പറഞ്ഞു തരണം. എങ്ങനെയുള്ള കാര്യമാണ്? ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു അഹബ്ബനി അന്നാസ്, ഞാനത് ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവും എന്നെ ഇഷ്ടപ്പെടും, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. ആ രൂപത്തിലുള്ള ഒരു കാര്യം എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. എനിക്കൊരു കാര്യം താങ്കൾ പറഞ്ഞു തരണം. എങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അഥവാ അത് ചെയ്താൽ എന്നെ അല്ലാഹു ഇഷ്ടപ്പെടണം, അതുപോലെ തന്നെ എന്നെ ജനങ്ങളും ഇഷ്ടപ്പെടണം. അതിനുള്ളൊരു മാർഗം എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇസ്ഹദ് ഫിദ്ദുനിയ, ഈ ഭൂമിയിൽ വിരക്തിയോടുകൂടി നീ ജീവിക്കുക. യുഹിബ്ബുക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലനെ നേസിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിന് നൽകാതിരിക്കുക. നിന്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ഭൗതിക ലോകത്തിലെ ജീവിതത്തിന് നീ നൽകാതിരിക്കുക. നിനക്ക് ദുനിയാവിലെ ആവശ്യമായ കാര്യങ്ങൾ നിനക്ക് എടുക്കാം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലാ തൻസ നസീബക മിന ദുനിയ, ഈ ദുനിയാവിൽ നിനക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ നേടിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ ദുനിയാവിന്റെ സുഖങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഖിറത്തിനെ മറന്ന്, ഞാൻ പലതവണ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനും ദുനിയാവിലെ സുഖങ്ങൾ ഒരുമിച്ച് കൂട്ടാനും ഒരിക്കലും നീ പരിശ്രമിക്കാൻ പാടില്ല. ഇസ്ഹദ് ഫി ദുനിയ, ഈ ഭൂമിയിൽ വിരക്തിയോടുകൂടി നീ ജീവിക്കുക. വിരക്തിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദർശനത്തിലൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു വ്യക്തിയുടെ കയ്യിൽ 1000 ദിനാർ ഉണ്ടെങ്കിൽ, 1000 ദിനാർ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വലിയ പണമാണ്, 1000 ദിനാർ ഉണ്ടെങ്കിൽ അദ്ദേഹം വിരക്തിയുള്ളവനാകുമോ? ഇമാം അഹമ്മദ് എന്താ പറഞ്ഞത്? വിരക്തിയുള്ളവനാകും എപ്പോൾ? അദ്ദേഹത്തിന്റെ 1000 ദിനാർ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 10,000 രൂപ അധികരിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ആ പൈസയിൽ നിന്ന് കുറവ് വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് എന്തെന്നില്ലാത്ത വെപ്രാളം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിരക്തിയുള്ളവനല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 10,000 രൂപ കൂടുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹു നൽകിയിരിക്കുന്ന ഹൈറാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ശുക്ർ ചെയ്യുന്നു. ആ സമ്പാദ്യം കുറയുമ്പോൾ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതിക്കൊണ്ട് സമാധാനപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അത് വിരക്തിയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു. അപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുനിയ, ഈ ഭൗതിക ജീവിതത്തിൽ നീ വിരക്തിയുള്ളതിൽ നീ വിരക്തിയുള്ളവനാവുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ഭൗതിക ജീവിതത്തോട് നമുക്ക് വിരക്തി ഉണ്ടാക്കാൻ സാധിക്കുക? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, ഈ ലോകം ശാശ്വതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകം എന്നെന്നും നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെ നമ്മൾ കരുതിയാലും എന്തൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാലും ഒരു ദിവസം നമ്മൾ മരിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാം എവിടെയായിരുന്നു നമുക്കറിയില്ല. അതുപോലെ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ മസ്ജിദിൽ നമ്മൾ ഉണ്ടാവുകയില്ല, ഇവിടെ നമ്മളില്ല, ആർക്കും നമ്മെ അറിയുകയില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ പേര് ചോദിച്ചാൽ നമ്മെ ആർക്കും അറിയില്ല. അപ്പോൾ ഈ ദുനിയാവ് നശിക്കും, നമ്മൾ നശിക്കും, കാലാകാലം ഇവിടെ വസിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാൾ ജീവിക്കുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും മരണപ്പെടും, ഞാനും നിങ്ങളും മരണപ്പെടും, ഒരു സംശയവും. അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരിക്കും, ഈ ദുനിയാവ് നശിക്കുന്നതാണ്. എന്തൊക്കെ ഒരുമിച്ച് കൂട്ടിയാലും അതൊക്കെ ഒരു ദിവസം ഇല്ലാതാകും, അതിന് പ്രത്യേകിച്ച് വലിയ സമയമൊന്നും വേണ്ട. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും, ചില ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു, അതിൽ പല ആളുകൾക്കും പല രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിലൊരു സഹോദരന്റെ വാക്കുകൾ ഇങ്ങനെ അല്ലെങ്കിൽ മിന്നാദിനാൽ കേട്ടു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ ഉരുൾപൊട്ടലിൽ എല്ലാവരും മരണപ്പെട്ടു, ആ ഒരു സഹോദരൻ മാത്രം ബാക്കിയായി. എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ മനസ്സിൽ, എന്തൊക്കെയായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക. ചെറിയ മക്കളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ കൂടെ ജീവിക്കണം, അവരുടെ കൂടെ ആസ്വദിക്കണം, ഭാര്യയുടെ കൂടെ ഏതാനും വർഷങ്ങൾ കൂടി ജീവിക്കണം, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ വെക്കുമ്പോൾ ഒരു ദിവസം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഇങ്ങനെ നല്ലൊരു മഴ പെയ്തു, ഉരുൾപൊട്ടി, ആ ഒരു സഹോദരൻ ആരുമില്ലാതെയായി. ഭാര്യയും മരണപ്പെട്ടു, മക്കളും മരണപ്പെട്ടു, ആരോരുമില്ലാതെ ആ സഹോദരൻ ഒറ്റക്കായി. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ സഹോദരൻ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവും ഇങ്ങനെ സംഭവിക്കുന്നു, ഇത് അവിടെയാണ് സംഭവിച്ചത് എന്ന് കരുതി നമുക്ക് ഇന്ന് ആശ്വസിക്കാമെന്നല്ലാതെ നാളെ ഇത് നമുക്ക് വരില്ല എന്ന് നമുക്ക് എന്തറിയാം. അവിടെ മഴ പെയ്തതുപോലെ ഇവിടെ ഈ മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരിച്ചാൽ അള്ളാഹുവിന്റെ ഒറ്റ കൽപ്പന മതി, കുൻ ഫയകൂൻ, മഴ പെയ്യേ എന്ന് പറഞ്ഞാൽ ആ മഴ നിൽക്കാതെ ഒന്ന് പെയ്താൽ നമ്മുടെ കാര്യം ഇത്തരത്തിൽ കഷ്ടത്തിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ ഭൂമിയിലെ ജീവിതം നശിച്ചു പോകുന്നതാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം, ആഖിറത്ത് പരലോകം അതെന്നും നിലനിൽക്കുന്നതാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പരലോകം എന്നും നിലനിൽക്കുന്നതാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇന്ന് പല ആളുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച പല വിഷയങ്ങളും ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് അദ്ദേഹം ആകെ ഉണ്ടാക്കുന്ന എന്തായിരിക്കും? ഒരു 10-40 വർഷം അല്ലെങ്കിൽ 50 വർഷം പണിയെടുത്ത് നല്ലൊരു വീടുണ്ടാക്കും, പല പ്രവാസികളുടെ അവസ്ഥ എന്താ? പുറത്തേക്ക് പോയി കുറെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് നാട്ടിൽ ഒരു വീട് വെക്കും. വീട് വെക്കുമ്പോഴേക്ക് ഏകദേശം 50 വയസ്സായിട്ടുണ്ടാകും. പിന്നെ ഒരു 10 വർഷം 15 വർഷം ജീവിക്കും, അദ്ദേഹം മരിക്കും. പിന്നീട് അതിനുശേഷമുള്ള ആളുകൾക്ക് അവിടെ താമസിക്കും, അവർ ചോദിക്കും. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാര്യമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷേ അവരെടുത്തിരിക്കുന്ന വീട് അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിരിക്കുന്ന വീട് കാലാകാലം അവിടെ താമസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അവൻ മരണപ്പെടും, അവന്റെ അനന്തരവാസികളുടെ കയ്യിലേക്ക് പോകും, അവരും മരണപ്പെടും. ഒരിക്കലും ഇവിടെ കാലാകാലം ആർക്കും നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാലാകാലം വസിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ 40 വർഷം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ 40 വർഷം അധ്വാനിച്ചുകൊണ്ട് ഒരു വീടുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വീടുകൾ ഉണ്ടാക്കാം, ഒരു വീടല്ല, വീടുകൾ ഉണ്ടാക്കാം, അവിടെ സുഖങ്ങൾ നേടിയെടുക്കാം. അതിനുള്ള ഭൂമിയാണ് ഇത്. ഇവിടെ നമ്മൾ പരിശ്രമിച്ചാൽ അവിടെ നമുക്ക് ധാരാളം സുഖങ്ങൾ നേടിയെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം 12 റകഅത്ത് റവാതിബ് സുന്നത്തുകൾ നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ അല്ലാഹു വീട് നൽകുന്നതാണ്. എല്ലാ ദിവസവും സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു നമുക്ക് വീട് നൽകും. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആഖിറത്തിലുള്ള സുഖങ്ങൾ, ആ സുഖം എന്നെന്നും നിലനിൽക്കുന്നതാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആഖിറത്ത് എന്നും നിലനിൽക്കുന്നതാണ്, ഭൗതിക ലോകം നശിച്ചു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന വാക്കുകൾ കാണാം മനുഷ്യരോട്. ബൽ തുഹ്സിറൂന ഹയാത ദുനിയ, എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെ, നിങ്ങളിൽ പല ആളുകളും ഇന്നും ഏറ്റവും അധികം പരിഗണന നൽകുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിനാണ്. ബൽ തുഹ്സിറൂന ഹയാത ദുനിയ, പക്ഷേ സഹോദരങ്ങളെ, എന്റെ അടിമകളെ, നിങ്ങൾ മനസ്സിലാക്കണം, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, ആഖിറത്താണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ ദുനിയാവിൽ നിങ്ങൾ എന്തുണ്ടാക്കിയാലും, എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നിങ്ങളുടെ സമ്പാദ്യം നിലനിൽക്കുകയില്ല. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. മറ്റൊരു ആയത്തിൽ പറഞ്ഞു, സൂറത്തുൽ നിസാഇൽ, ഖുൽ മതാഉ ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖ. ഈ ദുനിയാവിലെ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് തന്നെ ഒരു വെച്ച് കൂട്ടിയാലും അത് ഇത്രയേ ഉള്ളൂ. ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് അതിന്റെ 10 ഇരട്ടി. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് സ്ഥലം വാങ്ങിക്കാനും വലിയ വീട് വെക്കാനൊക്കെ മത്സരിക്കാറുണ്ടല്ലോ. ഈ ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് സ്വർഗത്തിലെ പ്രവേശിക്കുന്ന അവസാന വ്യക്തിക്ക് നൽകപ്പെടുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസാന വ്യക്തി, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള വ്യക്തിയല്ല, സ്വർഗത്തിന്റെ 100 ദർജകളാണ്, അതിന്റെ അവസാനത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? ഈ ഭൂമിയും അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള അനുഗ്രഹങ്ങളായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. അത്രയും വലിയ അനുഗ്രഹമാണ് അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ദുനിയാവിൽ എന്ത് തന്നെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാലും, ഖുൽ മതാഉ ദുനിയാ ഖലീൽ, അത് വളരെ ചുരുങ്ങിയത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, അൽഹാകുമു തകാഥുർ, ഈ ഭൂമിയിലുള്ള ജനങ്ങൾ അവരുടെ മനസ്സിലുള്ളത് എന്താ? ഇങ്ങനെ പെരുമതലിക്കുക, എനിക്ക് ഇത്ര സ്ഥലമുണ്ട്, എനിക്ക് ഇത്ര മക്കളുണ്ട്, എനിക്ക് ഇത്ര സമ്പാദ്യമുണ്ട്, എന്റെ മക്കൾ ഇത്ര വലിയ സാലറിയില്ല ജോലി ചെയ്യുന്നത്, ഇങ്ങനെ പറഞ്ഞ് പെരുമതലിക്കുക. ഇത് ജനങ്ങളുടെ ഒരവസ്ഥയാണ്. ഏതുവരെ? നിങ്ങളെ പെരുമതലിക്കുന്നതും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ കഴിവും പ്രാപ്തിയും ഒക്കെ നിങ്ങൾ ഖബറിലെത്തുന്നത് വരെയുള്ളൂ. നിങ്ങൾ ഖബറിലെത്തിയാൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ എന്ത് കാര്യം? നിങ്ങൾക്ക് കഴിവുള്ളതിന്റെ പേരിൽ, കോടിക്കണക്കിന് ആസ്തിയുള്ളതിന്റെ പേരിൽ ഖബർ വലിയ വിശാലമായ ഏസ്യവുമാക്കാനൊന്നും പറ്റില്ല. എല്ലാവരും മണ്ണിൽ തന്നെ കിടക്കണം. ഹജ്ജുൽ മഹാബിൽ, മഖബറയിൽ എത്തുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ പെരുമതലിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ ഈ പറയുന്ന നാനടക്കം ധനിക്കടക്കമുള്ള നസീഹത്താണ് ഈ ദുനിയാവിന്റെ നിസ്സാരം നമ്മൾ മനസ്സിലാക്കിയത്. അത് പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളാറില്ല എന്നതാണ് വാസ്തവം. അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, തമ്മിൽ തല്ലുകയില്ല, വെറുതെ അനാവശ്യമായി മിണ്ടാതിരിക്കുകയില്ല, തർക്കിക്കുകയില്ല, നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കും. കാരണം എന്തിനാണ് നമ്മൾ ഈ വഴക്കിടുന്നത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു ദിവസം നമ്മൾ മരിക്കും. നമ്മൾ പരസ്പരം സ്ഥലത്തിന്റെ പേരിൽ ആളുകളുമായി തെറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അനാവശ്യമായ വിഷയങ്ങളുടെ വിഷയത്തിൽ ആളുകളുമായി തെറ്റിയിട്ടുണ്ടെങ്കിൽ സഹോദര, ഒരു പക്ഷേ ഇന്ന് നമ്മൾ മരിക്കും അല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും, ഒരു സംശയമില്ല, എന്തായാലും മരണപ്പെടും. ഒരു ദിവസം നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ വിരക്തിയോടുകൂടി ജീവിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിരക്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇസ്ഹജ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ്, ഭൂമിയിൽ വിരക്തിയുള്ളവനാവുക, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹജ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ അരികിലുള്ള വസ്തുക്കളോടും നീ വിരക്തി കാണിക്കുക. യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജനങ്ങളുടെ അരികിലുള്ളതിനോടും നീ വിരക്തി കാണിക്കുക, എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ജനങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മോടൊരു വെറുപ്പാണ്. ആരോടൊന്നും ആവശ്യപ്പെടാതെ നമ്മൾ നമ്മുടെ രൂപത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാണെങ്കിൽ ആർക്കും നമ്മുടെ ഒരു പ്രശ്നമില്ല. ഒരു വ്യക്തിയോട് നമ്മളെങ്ങോട്ട് ചോദിക്കാണ്, നീ കുറച്ച് പൈസ കടം തരും, ചോദിക്കുമ്പോ അവർക്ക് പൈസ ആവശ്യമല്ലേ, ഇങ്ങനെ കൊടുക്കാണ്ടൊക്കെ ചോദിച്ചതല്ലേ. ആ കാഴ്ചപ്പാടിലൊക്കെ ആയിരിക്കും ചില ആളുകൾ കൊടുക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവരോട് സ്വാഭാവികമായിട്ട് ഇഷ്ടം കുറയാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ചൊരു വ്യക്തി ആരോടൊന്നും ചോദിക്കുന്നൊന്നുമില്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു, അദ്ദേഹത്തിന്റെ കാര്യം നോക്കി അദ്ദേഹം മുന്നോട്ട് പോകുന്നു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോടൊരു മതിപ്പ് ജനങ്ങൾക്ക് തോന്നും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളെ നീ ആശ്രയിക്കാതിരിക്കുക, ജനങ്ങളെ നീ ആശ്രയിക്കാതിരിക്കുക, നിന്റെ കാര്യങ്ങൾക്ക് നീ പണിയെടുക്കുക, നീ മെനക്കെടുക. അതുകൊണ്ടാണ് ചില ഹദീസുകളിലൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ആവശ്യങ്ങൾ പറഞ്ഞ് ചോദിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല കഠിനമായ അവസ്ഥകളിലല്ലാതെ, അല്ലെങ്കിൽ വല്ലാതെ പ്രയാസപ്പെടുമ്പോഴല്ലാതെ മറ്റൊരാളോട് സഹായം ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാളോട് സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കാൻ പാടില്ല. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ്. എന്തെങ്കിലും ആവശ്യം വന്നുപോയി, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കുന്നില്ല, ജോലി കുറയായി അന്വേഷിക്കുന്നു, വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ ഒരു വകയുമില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ കടം വാങ്ങിക്കാം, ഒന്നും തെറ്റില്ല. അങ്ങനെ കടം ചോദിക്കപ്പെട്ടാൽ കടം കൊടുക്കണമെന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അനാവശ്യമായി ചോദിക്കുക എന്നുള്ളത്, ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുക എന്നുള്ളത് ഇസ്ലാം ശക്തമായി നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളിൽ അമിതമായി നീ ആശ്രയിക്കാതിരിക്കുക, എന്നാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ആ വ്യക്തിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന നസീഹത്ത്. ഇവിടെ എന്റെ സഹോദരങ്ങൾ, ഈ നസീഹത്തിന് ജീവിതത്തിൽ പാലിക്കുക. ജനങ്ങളിൽ അമിതമായി ആശ്രയിക്കാതെ അള്ളാഹുവിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്ത് കഷ്ടതകൾ വന്നാലും അള്ളാഹുവിൽ നമ്മൾ വരമേൽപ്പിക്കുക, അവനോട് കാര്യങ്ങൾ പറയുക, നന്മയിൽ പരസ്പരം സഹകരിക്കുക, തിന്മ പരസ്പരം വിലക്കുക, ഈ ലോകത്തിന്റെ നിസ്സാരത മനസ്സിലാക്കി, പരലോകത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അതിനു വേണ്ടി പണിയെടുക്കുക, അവിടുത്തേക്ക് നല്ല രൂപത്തിൽ പണിയെടുത്ത് നേടിയെടുക്കാൻ, ധാരാളം സമ്പാദിച്ചു വെക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം ധാരാളം പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദർജയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.